2019 ഫെബ്രുവരി 28 വ്യാഴാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് സ്വരാജ്യ സ്നേഹത്തിലും മായം പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ളയുടെ ലേഖനം. ഈ വരികൾ വായിച്ചിട്ട് എന്നെ സംഖ്യ എന്ന് വിളിക്കരുത്, കാരണം ഞാൻ അതല്ല. കോൺഗ്രസ് വിരുദ്ധനെന്നോ കക്ഷിവിരുദ്ധനെന്നോ വിളിക്കരുത്, കാരണം ഞാൻ അതുമല്ല. നല്ലതിനെ നല്ലതെന്നും കെട്ടതിനെ കെട്ടതെന്നും ചിത്രീകരിക്കുന്ന ഒരു പാവം പത്രപ്രവർത്തകനാണ്. അതിനാൽ തന്നെ 2019 ഫെബ്രുവരി 26 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാന ദിനമാണ്. ഭാരതീയർ രാജ്യസ്നേഹ പ്രജ്വലമാകേണ്ട ദിനം. ടാഗോറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സ് നിർഭയവും ശിരസ് ഉയർത്തപ്പെടേണ്ടതുമായ ഒരു ജനതയായി ഭാരത മക്കൾ മാറേണ്ട സന്ദർഭം. സ്വന്തം രാഷ്ട്രത്തിന്റെ അഭിമാനം സ്വന്തം അഭിമാനമായി ഓരോ ഭാരതീയനും കാണേണ്ട അവസരം. ചാനലുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ, വാർത്തകളിലൂടെ പരതുമ്പോൾ അതേതാണ്ട് സത്യമാകുന്ന പ്രതീതി. ഭാരതത്തിലെ ജനങ്ങൾ നമ്മുടെ വീരജവാന്മാർക്ക് കീ ജയ് വിളിക്കുന്ന സന്ദർഭം, സൈനികരെ ഒരുക്കി മെരുക്കി എന്തിനും പോരുന്നവരാക്കി സജ്ജമാക്കിയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയെ ശ്ലാഘിക്കുന്ന ജനം. പുൽവാമ ഭീകരാക്രമണത്തിലൂടെ നല്ലതിലധികം വീരജവാന്മാരെ കത്തിച്ച് ചാമ്പലാക്കിയ ക്രൂരതയ്ക്കെതിരെ രാഷ്ട്രം കണ്ണീരണിഞ്ഞ് വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു. അതിലും എത്രയോ ഇരട്ടി ജവാന്മാർ മരിച്ചു ജീവിക്കുന്നു ഈ ഭീകരാക്രമണത്തിലൂടെ. ഭീകരരുടെ ആത്മഹത്യാ മുനമ്പിലൂടെയായിരുന്നു പുൽവാമ താണ്ഡവം. ഇതിനെതിരെ ചുട്ട മറുപടിക്കായി രാജ്യസ്നേഹമുള്ള ഓരോ ഭാരതീയനും കാതോർത്തു കണ്ണോർത്ത് കാത്തിരിക്കുകയായിരുന്നു. ആ അസുലഭ നിമിഷങ്ങളാണ് 26 വെളുപ്പിന് 21 മിനിറ്റുകളിലൂടെ നമ്മുടെ വ്യോമസേന പ്രാവർത്തികമാക്കി കാണിച്ചു തന്നതും. ഭാരതീയർ എണീറ്റുനിന്ന് ജയ് ജവാൻ വിളിക്കേണ്ട നിമിഷങ്ങൾ. പക്ഷേ ദുഃഖമെന്ന് പറയട്ടെ, നമ്മുടെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ അഴകുഴമ്പൻ പ്രതികരണങ്ങൾ കേട്ടാൽ ഇങ്ങനെയൊരു തിരിച്ചടി ഇപ്പോൾ നൽകേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഒട്ടും താമസിയാതെ തന്നെ പ്രതികരിച്ചു, മാതൃക കാട്ടി. തുടർന്നുള്ള പ്രതികരണങ്ങളെല്ലാം ഏതാണ്ട് ഫോട്ടോസ്റ്റാറ്റ് പോലെ തന്നെയായിരുന്നു. എല്ലാവരും സൈനികരെ മാത്രമാണ് അഭിനന്ദിച്ചതും. രാജ്യത്ത് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടവും പ്രധാനമന്ത്രിയും ഉണ്ടെന്നുള്ള വസ്തുതയൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ തീർത്തും മറന്നുപോയി. സോറി, തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ സർക്കാരിനെ പറ്റി നല്ലത് പരാമർശിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ കമ്പ്യൂട്ടറിലൂടെ അതിമനോഹരമായ ഒരു ഡിസൈൻ തയ്യാറാക്കി ഏൽപ്പിക്കുമ്പോൾ താങ്ക് യു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എത്ര ബാലിശം. ഇന്ത്യൻ പട്ടാളം ചലിക്കുന്നത് തീർത്തും ഭരണ നേതൃത്വത്തിന്റെ ഉത്തരവ് അനുസരിച്ചു തന്നെയാണ്. പുൽവാമയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പരസ്യമായി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തേ വാചകമടി മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ചതും മോദിയോടാണ്. തിരിച്ചടി പാകിസ്ഥാന്റെ കരണക്കുറ്റിക്ക് നൽകിയപ്പോൾ മോദി ഔട്ട്. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് നമ്മുടെ പട്ടാളക്കാരുടെ തലയറുത്ത് വഴിയിലിട്ട് അധിക്ഷേപിച്ചപ്പോഴും ഇന്ത്യൻ ജനത വിങ്ങിപ്പൊട്ടിയിരുന്നു. അന്നും ഇവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന പ്രതിരോധമന്ത്രി നമ്മുടെ സ്വന്തം AK ആന്റണിയും. ദോഷം പറയരുതല്ലോ, അദ്ദേഹം തലയിൽ കൈവച്ചുകൊണ്ട് കുത്തിയിരുന്ന് വിങ്ങിപ്പൊട്ടുകയെങ്കിലും ചെയ്തു. മൻമോഹൻ സിംഗ് ആകട്ടെ അതുപോലും ചെയ്തില്ല. പാർലമെന്റ് ആക്രമണവും മുംബൈ ആക്രമണവും ഇന്ത്യയിലുണ്ടായി. അന്നും സൈന്യം ഉണ്ടായിരുന്നു. ഇല്ലാതിരുന്നത് ഇച്ഛാശക്തിയുള്ള ഭരണകൂടം. എന്നിട്ടിപ്പോൾ പ്രതിജ്ഞാബദ്ധനായ ഒരു പ്രധാനമന്ത്രി സർവഗൃഹപാഠങ്ങളും ചെയ്ത് രാത്രി കണ്ണിലെണ്ണയും ഒഴിച്ചിരുന്ന് തിരിച്ചടിച്ചപ്പോൾ ആ ചിത്രത്തിൽ നിന്നെല്ലാം അദ്ദേഹത്തെ മായ്ച്ചുകളയാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നീക്കം അപഹാസ്യമാണ്. ആദ്യത്തെ ദിവസമെങ്കിലും മോദിയെ കൂടി ഒന്ന് മോടി പിടിപ്പിക്കാമായിരുന്നു. പിന്നെ ക്രമേണ വെടക്കാക്കിയാൽ മതിയായിരുന്നു. അതിന്റെ പേരിൽ കോൺഗ്രസിന്റെ വോട്ടൊന്നും പോകില്ല. പിന്നെ അത്യന്തം അവർക്കും പിടിച്ച ഈ സൈനിക നീക്കം ഒന്ന് പാളിയിരുന്നെങ്കിൽ പ്രതിപക്ഷം സൈന്യത്തെ കുറ്റപ്പെടുത്തുമോ? ഇല്ലേ ഇല്ല. മോദിയെ വലിച്ചു കീറുമായിരുന്നു. പോർവിമാനങ്ങൾക്കോ സൈനികർക്കോ വല്ല പോറലും ഏറ്റിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനം എത്ര കഠിനവും ക്രൂരവുമാകുമായിരുന്നു. മോദി കൊലയ്ക്ക് കൊടുത്തതെന്നല്ലേ പറയൂ. മോദിയെ പുകഴ്ത്തിയില്ലെങ്കിലും ഇകഴ്ത്തിക്കെട്ടാതിരുന്നാൽ മതിയായിരുന്നു. കാരണം അദ്ദേഹം കർമ്മനിരതനായ പ്രധാനമന്ത്രി ആണ് എന്നതുകൊണ്ടുതന്നെ. മോദിയെപ്പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം അദ്ദേഹം സർവസമയം വിദേശത്താണെന്നാണ്. ഒരു കാര്യം സത്യം, അദ്ദേഹം മണ്ടന്മാർ ലണ്ടനിൽ പോയതുപോലെയല്ല പോയി മടങ്ങുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിലും അമേരിക്കൻ പാർലമെന്റിലുമൊക്കെ നിവർന്നുനിന്ന് ഇംഗ്ലീഷിൽ ചൊരിഞ്ഞ വ്യത്യസ്തമായ പ്രഭാഷണ ശൈലി, ഹസ്തത്താടനങ്ങളോടുകൂടിയതും എഴുന്നേറ്റുനിന്ന് വണങ്ങിയുമാണ് സാമാജികർ സ്വീകരിച്ചത്. ഈ വിദേശ സന്ദർശനങ്ങൾ വഴി നേടിയെടുത്ത സൌഹൃദ സമ്പത്ത് രാജ്യത്തിന് മുതൽക്കൂട്ടായെന്ന് തലകുളിക്ക് സമ്മതിക്കേണ്ടി വരും. തീവ്രവാദത്തിന്റെ പേരിൽ ഇന്ത്യക്കനുകൂലമായി ഐക്യരാഷ്ട്രസഭയിൽ വരെ ഏകകണ്ഠമായ പ്രമേയം പാസാക്കി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെയും മോദിയുടെയും നേട്ടമാണ്. ആ നേട്ടത്തെ നാം കോട്ടമായി കാണുന്നത് സ്വയം കൃതാർത്ഥനാകാനാണെന്ന് മാത്രം പറയട്ടെ. പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് തീവ്രവാദികളെയും അവരുടെ കേന്ദ്രങ്ങളെയും ചുട്ടെരിച്ചതിന്റെ പിറ്റേന്നാണി കുറിപ്പെഴുതുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, ലോകത്തുള്ള ഒരു രാജ്യം പോലും ഇന്ത്യയുടെ സൈനിക നടപടിയെ അപലപിച്ചിട്ടില്ല, പ്രകീർത്തിച്ചിട്ടേയുള്ളൂ. എന്താണ് ഇതിന് കാരണം? അതാണ് ഭരണ കൌശലം. ഓരോ നടപടിയും പിഴവില്ലാതെ തിരക്കഥ വച്ചു തന്നെയായിരുന്നു രാജ്യം നടപ്പിൽ വരുത്തിയത്. വല്ലഭന് പുല്ലും ആയുധമായിരുന്നു. അതിനാൽ ഭാരതീയർ അഭിമാന വിജൃംഭതരായി തല ഉയർത്തി ലോകത്തിന് മുന്നിൽ നിൽക്കാൻ അവസരമൊരുങ്ങി. പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഉത്തർപ്രദേശിലെ ഏതോ കുഗ്രാമത്തിൽ ഒരു ഞാർവാലി പശുവിനെ കൊന്നു തിന്നാൻ ശ്രമിച്ചതിന്റെ പേരിൽ വിവരദോഷിയായ ചില കശ്മലന്മാർ ആ പാവത്തെ തല്ലിക്കൊന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. മറിച്ച് ലോകരാഷ്ട്രങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തി പാകിസ്ഥാന്റെ മണ്ണിൽ കടന്ന് തീവ്രവാദികളുടെ കൂടാരങ്ങൾ മാത്രം അവരോടൊപ്പം ഭസ്മീകരിക്കാൻ മേൽനോട്ടം വഹിച്ച മോദിക്ക് അതിൽ ഒരു ഉത്തരവാദിത്തവും ഇല്ല. ഇതെല്ലാം കാണുമ്പോൾ ഭീകരർക്കെതിരെ ഇന്ത്യ നടത്തിയ ഐതിഹാസികമായ തിരിച്ചടി പലർക്കും സഹിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അനാവശ്യമായ നടപടി. പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധത്തിൽ മുന്നേറിയപ്പോൾ പാർലമെന്റിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എ.ബി. വാജ്പേയി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചത് ദുർഗ എന്നാണ്. അതാണ് രാഷ്ട്രതന്ത്രജ്ഞത. അതുകൊണ്ട് തന്നെയാവണം വാജ്പേയി പിന്നീടും രാജ്യം ഭരിച്ചതും.